السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം വഹദത്തുൽ മുസ്ലിമീൻ ഔ ഇജ്തിമാഉൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഐക്യവും യോജിപ്പും എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ്. ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ലോകത്തുള്ള മുസ്ലിങ്ങളാകട്ടെ, ഓരോ ദിവസവും ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും ഐക്യത്തോടുകൂടി അടിയുറച്ചു നിന്നുകൊണ്ട് ശത്രുക്കളെ നേരിടുകയും ചെയ്യേണ്ട ഈ സന്ദർഭത്തിൽ ഏത് രൂപത്തിലായിരിക്കണം മുസ്ലിങ്ങൾ ഐക്യപ്പെടേണ്ടത്, ഒന്നിക്കേണ്ടത് എന്നത് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഇന്ന് അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്നത്. ലോകത്തിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ പോലും എത്രയോ സംഘടനകൾ, മതസംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, പാർട്ടികൾ, ഗ്രൂപ്പുകൾ എല്ലാവരും അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നുണ്ട്, ഖുർആൻ അംഗീകരിക്കുന്നു. ഇതെല്ലാം അംഗീകരിച്ചിട്ടും ഓരോ ദിവസം കഴിയുന്തോറും ഭിന്നിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ യോജിപ്പ്, മുസ്ലിങ്ങളുടെ ഐക്യം എങ്ങനെയായിരിക്കണം എന്നതിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുകയും ആ രൂപത്തിലുള്ള ഐക്യം, ആ രൂപത്തിലുള്ള ഒരു ഇജ്തിമാഉ വഹദത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിത്തീരുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതല്ലാതെ നമ്മളാരും ഐക്യത്തിനെതിരല്ല. എല്ലാവരും ഭിന്നിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമല്ല. പക്ഷെ ഇസ്ലാം എങ്ങനെ പഠിപ്പിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ എങ്ങനെ വിശദീകരിച്ചോ, ആ രൂപത്തിലല്ലാത്ത ഒരൈക്യം കൊണ്ട് ഒരു ഫായിദയും ഇല്ല എന്നുള്ളതിന് ഇന്നുള്ള മുസ്ലിങ്ങളുടെ ചരിത്രവും മുമ്പുള്ള മുസ്ലിങ്ങളുടെ ചരിത്രവും സാക്ഷിയാണ്. അത്തരത്തിലുള്ള ഐക്യം കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ല. ഇവിടെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ ഇതിന്റെ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാനിലെ 103-ാമത്തെ ആയത്ത്, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾ എങ്ങനെ ഐക്യപ്പെടണം, മുസ്ലിങ്ങൾ എങ്ങനെ ഒന്നിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മാർഗനിർദ്ദേശമാണ് പഠിപ്പിക്കുന്നത്. വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹ്തും ബിനിഅമത്തിഹി ഇഖ്വാന എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇത് സുദീർഘമായിട്ടുള്ള തഫ്സീറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ നൽകുന്നുണ്ട്. വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആയത്തിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഐക്യം മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഐക്യപ്പെടേണ്ടത് എന്നുള്ളത് കൃത്യമായി ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വരച്ചു കാണിക്കുകയാണ്. വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, നിങ്ങളെല്ലാവരും മുറുകെ പിടിക്കേണ്ടത് അല്ലാഹുവിന്റെ കയറാണ്. അല്ലാഹുവിന്റെ കയറിൽ നിങ്ങളെല്ലാവരും മുറുകെ പിടിക്കണം. വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് അല്ലാഹുവിന്റെ ഒരു അമ്പറും രണ്ടാമത്തെ കാര്യം നഹിയും. ഒന്നൊരു കൽപ്പനയാണ്, രണ്ടാമത്തത് ഒരു വിരോധമാണ്. കൽപ്പന വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ എന്നതാണ് കൽപ്പന. വഅഅ്തസിമു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തമസ്സഖു എന്നതാണ്, നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ബിഹബ്ലില്ലാഹി ജമീഅ, എല്ലാവരും നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ കയറ് മുറുകെ പിടിക്കണം. ഇത് അള്ളാഹുവിന്റെ അമ്പർ. വലാ തഫറഖു, അതിൽ നിങ്ങൾ ഭിന്നിക്കരുത്, ഇത് നഹിയാണ്. അപ്പോൾ ഒന്നിക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. മുസ്ലിങ്ങൾ ഭിന്നിക്കുക എന്തിന്റെ പേരിലാണ് എന്നുള്ളതും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാണ്. ഇത് രണ്ടും മനസ്സിലാക്കാതെയുള്ള ഒരൈക്യം, അതൊരിക്കലും ഐക്യമായിട്ട് നിലകൊള്ളുകയില്ല എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. ഇവിടെ ഹബലി എന്നുള്ളതിന് മുഫസ്സിരീങ്ങൾ ഒരുപാട് തഫ്സീറുകൾ കൊടുത്തിട്ടുണ്ട്. ഇസ്ലാം, അൽ ഇസ്ലാം, അ തൗഹീദു, അൽ ഇഖ്ലാസു, അൽ ഖുർആനു, ഇങ്ങനെയുള്ള ഒരുപാട് ഷർഹുകൾ. അതിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു വ്യാഖ്യാനം ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത്, ഇവിടെ അള്ളാഹുവിന്റെ ഹബലി എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശമായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹബലുല്ലാഹി അൽ ജമാഅ, അള്ളാഹുവിന്റെ കയറ് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ ജമാഅത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. അൽ ജമാഅത്ത് എന്നുള്ളതിന് ഒരുപാട് ഷർഹുകളുണ്ട്. അൽ ജമാഅത്ത് എന്ന് കാണുന്നിടത്തൊക്കെ സംഘടന എന്നുള്ളത് അർത്ഥം വെച്ചാൽ ശരിയാവില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ എന്നുള്ളതിന്റെ തഫ്സീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അൽ ജമാഅത്തിനെയാണ്. നമ്മുടെ സലഫുകൾ ഏതൊന്നിൽ നിലകൊണ്ടോ, നമ്മുടെ സലഫുകൾ ഏതൊരു ആദർശം സ്വീകരിച്ചോ, ആ ആദർശം സ്വീകരിക്കുക. അതുകൊണ്ട് ഇതിന്റെ തഫ്സീറിൽ ഉലമാക്കൾ വിശദീകരിച്ചു, തകൂനുൽ ഇജ്തിമാഉ വൽവഹദതു അലൽ ഹഖി, ഐക്യമുണ്ടാകേണ്ടത് ഹഖിന്റെ മേലായിരിക്കണം. സത്യത്തിലായിരിക്കണം മുസ്ലിങ്ങൾ ഒരുമിക്കേണ്ടത്, സത്യത്തിലായിരിക്കണം മുസ്ലിങ്ങൾ ഐക്യപ്പെടേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതനുസരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അൽ ജമാഅ അഹ്ലു സുന്നത്തി വൽ ജമാഅ അതല്ലെങ്കിൽ ആ ഹക്കിൽ നിലകൊള്ളുന്ന ഇമാമും ജമാഅത്തും, ആ ജമാഅത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങളെല്ലാവരും മുറുകെ പിടിക്കേണ്ടത് ആ ജമാഅത്താണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫിള്ളയുടെ ഒരു ദർസ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഈ ആയത്തിനെ മാത്രം ഷർഹ് ചെയ്തുകൊണ്ട് അതിൽ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഹബലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖുർആനു വസ്സുന്ന, ഖുർആനും സുന്നത്തുമാണ്. അപ്പൊ മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണമെങ്കിൽ എന്ത് വേണം? അൽ ജമാഅത്തിനെ മുറുകെ പിടിക്കണം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്, ആ സുന്നത്തും ആ ഖുർആനും സഹാബത്ത് മനസ്സിലാക്കിയത് ഏതുപോലെയാണ്? ആ മൻഹജും അൽ ഖുർആനു വസ്സുന്ന അലാ മൻഹജി സലഫി സ്വാലിഹി, അത് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ ആ മൻഹജ് അനുസരിച്ചിട്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക, അങ്ങനെ ഖുർആനും സുന്നത്തിനെയും മനസ്സിലാക്കുക. ഷെയ്ഖ് ഫൗസാൻ ഹഫിള്ളാഹുള്ള പറഞ്ഞു, ഇവിടെ ഹബ്ലി കൊണ്ടുള്ള ഉദ്ദേശം അൽ ഖുർആനു വസ്സുന്ന. വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, അതുകൊണ്ട് നിങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, ആ ഖുർആനിനെയും സുന്നത്തിനെയും സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ, അവരെങ്ങനെ ഷർഹ് ചെയ്ത്, അവരെങ്ങനെ വിശദീകരിച്ചോ, ആ മൻഹജ് അംഗീകരിക്കുകയും ചെയ്താൽ, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. അതിലൂടെ മുസ്ലിങ്ങൾക്ക് ഐക്യമുണ്ടാക്കാൻ പറ്റും. അതിലൂടെ മാത്രമേ ഐക്യമുണ്ടായിത്തീരുകയുള്ളൂ. അങ്ങനെ ഐക്യപ്പെടണമെന്നുള്ളതാണ് ഖുർആനിന്റെ കൽപ്പന. ഇത് വിട്ടാലോ, വലാ തഫറഖ്, അതാണ് അടുത്തത് പറഞ്ഞത്. ഇത് വിട്ടാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് ഭിന്നിപ്പായിരിക്കും. നിങ്ങൾ ഭിന്നിക്കരുത്, അത് വിട്ടാൽ ഭിന്നിക്കും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അത് മുറുകെ പിടിക്കണം. ഖുർആനും സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ ഹബ്ല് നിങ്ങൾ മുറുകെ പിടിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ അൽ ജമാഅത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പൊ ഐക്യണ്ടാകും. അത് വിട്ടാലോ, ആ ഖുർആനിനും സുന്നത്തിനു പകരം, അതല്ലെങ്കിൽ ആ മൻഹജിന് പകരം സ്വന്തമായ റഈകൾ കൊണ്ടുവന്നാൽ, അവിടെ ബിദഅത്തുകൾ കൊണ്ടുവന്നാൽ, അവിടെ സ്വന്തം ബുദ്ധി അഖല് കൊണ്ടുവന്നാൽ, അതല്ലെങ്കിൽ സംഘടനയുടെ ഹിസ്ബിയത്ത് കൊണ്ടുവന്നാൽ, ഒരിക്കലും അവിടെ ഐക്യമുണ്ടാവില്ല. ഒരു കാരണവശാലും അവരുടെ ഹൃദയങ്ങളിൽ ഐക്യമുണ്ടാവില്ല. ഖുർആൻ പറഞ്ഞല്ലോ, അഹ്ലു കിതാബുകാരെ കുറിച്ചും കപട വിശ്വാസികളെ കുറിച്ചും പറഞ്ഞപ്പോ പറഞ്ഞു, തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ഷത്ത. ഇതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഉണ്ടാക്കുന്ന ഒരൈക്യം ഇതേപോലെ ആയിരിക്കും. അവരെ കണ്ടാല് ഒരൊറ്റക്കെട്ടാ തോന്നും, പക്ഷെ അവരുടെ ഹൃദയങ്ങൾ പരസ്പരം ശത്രുതയിലാണ്. വഖുലൂബുഹും ഷത്ത, അവരുടെ ഹൃദയങ്ങൾ ഭിന്നതയിലാണ്, ഭിന്നിച്ചിരിക്കുന്നു. അഹ്ലു കിതാബുകാരെ കുറിച്ചും മുനാഫിക്കീങ്ങളെ കുറിച്ചും ഖുർആൻ പറഞ്ഞതാ, തഹ്സബുഹും ജമീഅ, അവരെ കണ്ടാൽ നിനക്ക് തോന്നും, നീ അവരെ കുറിച്ച് വിചാരിക്കുക അവരൊറ്റക്കെട്ടാണെന്നുള്ളത്, അവരെ ഐക്യത്തിലാണ് എന്നുള്ളത് നിനക്ക് തോന്നും. പക്ഷെ അവരുടെ ഹൃദയങ്ങൾ ഭിന്നിപ്പിലാണ്, അവരുടെ ഹൃദയങ്ങൾ പരസ്പരം ശത്രുതയിലാണ്, ദേഷ്യത്തിലാണ്, വൈരാഗ്യത്തിലാണ്. ഇന്ന് കേരളത്തിൽ അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടും. ഒരൊറ്റ സംഘടനയായിരിക്കും, ഒരേ വേദിയിൽ തന്നെ നമ്മൾ പ്രസംഗിക്കുന്നത് കേൾക്കും, സിഹർ ഫലിക്കും, സിഹർ ഫലിക്കൂല. ഒരേ വേദിയിൽ തന്നെ ഒരാൾ പ്രസംഗിക്കും, സിഹർ ഫലിക്കും, വേറൊരാൾ പ്രസംഗിക്കുന്നു, സിഹർ ഫലിക്കൂല. കണ്ണേർ തട്ടുമെന്നൊരാൾ പ്രസംഗിക്കുന്നു, കണ്ണേർ തട്ടൂല എന്നുള്ളത് വേറൊരാൾ പ്രസംഗിക്കുന്നു. ജിന്ന് കയറും എന്നൊരാൾ പ്രസംഗിക്കുന്നു, കയറൂല എന്നുള്ളത് വേറൊരാൾ പ്രസംഗിക്കുന്നു. ഇതൊരേ വേദിയിൽ തന്നെ, ഇതൊക്കെ ഒരേ ബാനർ, ഒരേ സംഘടന, ഒരേ ആദർശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഭിന്നിപ്പാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ? വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. അപ്പൊ ഇത് വിട്ടുകൊണ്ടിട്ടുള്ള ഒരൈക്യം, അത് ആരുണ്ടാക്കാൻ നോക്കിയാലും നടക്കൂല എന്നുള്ളതിന് അത് നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്. നമുക്കിടയിലുള്ള ചെറിയൊരു ഭിന്നിപ്പ്, അതിന്റെ കാരണം നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഒന്ന് ഖുർആൻ അംഗീകരിക്കാത്തതുകൊണ്ടായിരിക്കും, ഹദീസ് അംഗീകരിക്കാത്തതുകൊണ്ടായിരിക്കും. ഇത് രണ്ടും അംഗീകരിച്ചാലും ആ ഖുർആനിനെയും ഹദീസിനെയും സലഫുകൾ വിശദീകരിച്ചത് എങ്ങനെയാണോ അതേപോലെ വിശദീകരിക്കാതെ, അതേപോലെ മനസ്സിലാക്കാതെ ആയത്തുകൾക്കും ഹദീസുകൾക്കും വ്യാഖ്യാനം കൊടുക്കുന്നത് കൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ ലോകത്തുള്ള സലഫി ഉലമാക്കൾ എന്ത് പറഞ്ഞു ആ ഒരു നിലപാടിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ നിലപാട് എന്താണോ അത് സ്വീകരിക്കാത്തത് കൊണ്ടായിരിക്കും. നിങ്ങൾ ചെറിയ ഭിന്നിപ്പെടുത്തു നോക്കിക്കോ,
അതല്ലെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള ലോകത്തുള്ള മുസ്ലിങ്ങൾക്കിടയിലുള്ള വലിയ ഭിന്നിപ്പെടുത്തു നോക്കോ, ഓക്കത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണതായിരിക്കും. അപ്പൊ നമുക്കറിയാം വലിയൊരു ഭിന്നിപ്പുണ്ടായത് ഒരു ചെറിയൊരു ഹദീസിന്റെ പേരിലാണ്. ഇബാദല്ലാഹി ഐനൂനി എന്നുള്ള ഹദീസിന്റെ പേരിൽ എന്തുകൊണ്ട് ഭിന്നിച്ചു? ലോകത്ത് ആ ഹദീസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച, അതിന്റെ സനദിനെ പറ്റി വിശദീകരിച്ച, പഠിപ്പിച്ച, അതിന് ഷറഹ് ചെയ്ത ആളുകളുണ്ട്, മുഹദ്ദിസീങ്ങളുണ്ട്, നിരൂപകന്മാരുണ്ട്, സലഫി ഉലമാക്കളുണ്ട്. അവര് പറഞ്ഞത് അംഗീകരിക്കാതെ സ്വന്തം റയും സ്വന്തം അക്കലും കൊണ്ടുവന്നപ്പോ അവിടെ ഭിന്നിപ്പുണ്ടായി. ഇത് ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് എടുത്തു നോക്കാൻ പറ്റും? അതല്ലാതെ നമ്മൾ എത്ര അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ എത്രപാടും ശീലം ഉപയോഗിച്ച് ഐക്യമുണ്ടാക്കാൻ നോക്കിയാൽ അത് നടക്കൂല. നേരത്തെ പറഞ്ഞതുപോലെ തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്ത, ഇതേപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ഈ ആയത്തിന്റെ ആദ്യത്തിലും അവസാനത്തിലും പറഞ്ഞത്, വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. രണ്ട് കാര്യങ്ങളും ഈ ആയത്തിൽ പറഞ്ഞു. മാത്രമല്ല റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹ് പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉ റസൂല വഉലിൽ അംരി മിൻകും. സൂറത്ത് നിസാഇൽ 59-ാമത്തെ ആയത്താണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം, ഉലുൽ അംറിനെ അനുസരിക്കണം. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഇത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത് അംഗീകരിച്ചാൽ അവിടെ ഐക്യമുണ്ടാവും, അവിടെ യോജിപ്പുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഹഖിലായിരിക്കണം ഇജ്തിമാ ഉണ്ടാകേണ്ടത്. ഇജ്തിമാവും വഹദത്തും ഉണ്ടായിത്തീരേണ്ടത് ഹഖിലായിരിക്കണം, ആ അൽ ജമാഅത്തിലായിരിക്കണം, ആ മൻഹജിലാണ് ഐക്യം ഉണ്ടാകേണ്ടത്. എന്നാൽ ഒരു സംഘടന അല്ലെങ്കിലും അവരുടെ മനസ്സിലേക്ക് ഉണ്ടാകും. അതിൽ നിന്ന് വിട്ടാലോ, സംഘടന ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി അവര് ഭിന്നിക്കും. ആ മൻഹജ് വിട്ടാൽ ഭിന്നിപ്പുണ്ടാകും. ഈ ആയത്തിൽ പറഞ്ഞത് എന്താ? വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അതിന്റെ മറ്റൊരു ശർഹാണ് ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ. മതപരമായ വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഖിലാഫ് ഉണ്ടായാൽ, തർക്കമുണ്ടായാൽ, നിസാ ഉണ്ടായാൽ, ഫർദ്ദുഹു ഇലല്ലാഹി വറസൂൽ, ആ കാര്യത്തെ നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. ഇതിന്ന് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം, ഖുർആനിലേക്ക് മടക്കണം, സുന്നത്തിലേക്ക് മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? ആ വിഷയം നിങ്ങൾ മടക്കേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. അതാകുന്നു ഏറ്റവും നല്ലതും ഏറ്റവും നല്ല പര്യവസാനത്തിന് ഏറ്റവും നല്ല ഖൈറായിട്ടുള്ളതും അതാകുന്നു. അഹ്സനായിട്ട് ഏറ്റവും നല്ല പര്യവസാനത്തിന് അഹ്സനായിട്ടുള്ളതും അതാകുന്നു എന്നുള്ളത് സൂറത്ത് നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിന്റെ ഷറഹില് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ, വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ എന്നുള്ളതിന്റെ വിശദീകരണമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, അല്ലാഹു മൂന്ന് കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസാണ്. മൂന്ന് കാര്യങ്ങൾ, ആ മൂന്ന് കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വെറുത്ത് തരികയും ചെയ്തിരിക്കുന്നു, വെറുത്തിരിക്കുന്ന ആ മൂന്ന് കാര്യങ്ങൾ. അതിൽ അള്ളാഹുവിന് ഇല്ലണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇന്നല്ലാഹയറലക്കും സലാസ വയക്രഹുലക്കും സലാസ. എന്നിട്ട് ആ മൂന്ന് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഒന്ന്, അൻതഅബുദൂഹു വലാ തുശ്രികു ബിഹി ഷയ്യ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇതാണൊന്ന്. രണ്ടാമത് പറഞ്ഞു, വഅൻതഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ഷറഹാണ്. വഅൻതഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ എല്ലാവരും എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളും ഒരുമിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബലിലായിരിക്കണം. അതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. അള്ളാഹുവിന്റെ ഹബലിൽ നിങ്ങൾ ഒന്നിക്കണം, അതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. അപ്പൊ ആ ഹബലിൽ നിന്ന് വിട്ടാൽ, ആ അൽ ജമാഅത്തിൽ നിന്ന് വിട്ടാൽ, ആ അൽ മൻഹജിൽ നിന്ന് വിട്ടാൽ അവിടെ ഭിന്നിപ്പുണ്ടാകും. അത് മുറുകെ പിടിക്കണോ, അവിടെ ഐക്യമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം, അദ്ദേഹം ഷാമിലേക്ക് പുറപ്പെട്ടു. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസ്. ആ സന്ദർഭത്തിലാണ് ഷാമിൽ ത്വാഊന് വ്യാപിച്ചിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട് ആളുകൾക്ക് എന്നുള്ള വിവരം അദ്ദേഹത്തിന് വഴിയിൽ വെച്ച് കിട്ടുന്നത്. ഷാമിലേക്ക് പുറപ്പെടുകയാണ് സഹാബത്തിനെയും കൂട്ടിയിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് വിവരം ലഭിച്ചു, ഷാമിൽ പ്ലേഗ് ബാധിച്ചിട്ടുണ്ട്, ത്വാഊന് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണം? മുഹാജിരീങ്ങളോട് ചോദിച്ചു, ഷാമിലേക്ക് യാത്ര തുടരണോ അതോ തിരിച്ചു പോകണം? ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വിശദീകരിക്കുകയാണ്. ഫഖാല ഉമർ ഉദ്ഉ ലി അൽ മുഹാജിരീൻ അൽ അവ്വലീന, മുഹാജിരീങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഫദഅഹും ഫസ്തശാറഹും വഅഖ്ബറഹും അന്നൽ വബാ ഖദ് വഖാ ബിശാം. അങ്ങനെ മുഹാജിരീങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തി, മുഷാവറ നടത്തി. എങ്ങനെ ഷാമിൽ പ്ലേഗ് ബാധിച്ചിട്ടുണ്ട്, ത്വാഊന് ബാധിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം? ഫഖ്തലഫു, അവർ ഭിന്നിച്ചു. ഒരു അഭിപ്രായ വ്യത്യാസം തുടങ്ങാണ്. അവർ ഭിന്നിച്ചു. മുഹാജിരീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞു, ഏതായാലും നമ്മൾ പുറപ്പെട്ടു, അതുകൊണ്ട് മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും പിന്നോട്ടില്ല, ഇനി ഏതായാലും നമ്മൾ തിരിച്ചു പോകേണ്ട, ഷാമിൽ തന്നെ പോവുക. അവരിൽ തന്നെ പെട്ട വേറെ ചില ആളുകൾ പറഞ്ഞു, ഷാമിൽ പ്ലേഗ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോകുക എന്നുള്ളത് ശരിയല്ല, നമുക്ക് തിരിച്ചു പോകാം. ഇങ്ങനെ അവർക്കിടയിലൊരു ഖിലാഫ്, സഹാബികൾക്കിടയിൽ ഖിലാഫ്, തീരുമാനമുണ്ടായില്ല. മുഹാജിരീങ്ങൾ ഭിന്നിച്ചു. കുറച്ചാൾക്കാർ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം, വേറെ കുറച്ചാൾക്കാർ പറഞ്ഞു അല്ല, നമുക്ക് ഷാമിലേക്ക് തന്നെ പോകണം. ഉമർ റളിയല്ലാഹു അൻഹു അൻസാറുകളെ വിളിച്ചു, എന്ത് ചെയ്യണം? അൻസാറുകളുമായിട്ട് കൂടിയാലോചിച്ച് മുഷാവറ നടത്തി. ഹദീസിൽ കാണാം, അവരും ഇതേപോലെ തന്നെ, മുഹാജിരീങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അൻസാറുകളും ഇതേപോലെ തന്നെ ഭിന്നിച്ചു. അവരും പറഞ്ഞു, കുറച്ചാൾക്കാർ പറഞ്ഞു തിരിച്ചു പോകുക, വേറെ ചില ആളുകൾ പറഞ്ഞു അല്ല, നമ്മൾ ഷാമിലേക്ക് തന്നെ യാത്ര തുടരുക. ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു ഖിലാഫ്, ഒരു ഇഖ്തിലാഫ് സഹാബത്തിനിടയിലുണ്ടായി. അവരെന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇനി ഈ വിഷയത്തെ പറ്റി ആർക്കറിവുണ്ട്? ഇത് സുദീർഘമായിട്ടുള്ള ഒരു ഹദീസിന്റെ ഭാഗമാണ്. ആ സന്ദർഭത്തിൽ സ്ഥലത്തില്ലാതിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതായിരുന്നു. ഈ ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം അവിടെ അല്ല. അങ്ങനെ അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഇൻദി ഫീ ഹാദാ ഇൽമൻ, ഈ വിഷയത്തിൽ ഒരു ഇൽമിന്റെ അടുത്തുണ്ട്. സമീഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ സമീഅ്തും ബിഹി ബി അർലിൻ ഫലാ തഖദമു അലൈഹി വഇദാ വഖാ ബി അർലിൻ വഅൻതും ബിഹാ ഫലാ തഖ്റുജു ഫിറാറൻ മിൻഹു. അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ ഒരു ഇൽമി എനിക്ക് കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞത്, നിങ്ങളൊരു നാട്ടിലേക്ക്, ഒരു നാട്ടിൽ ഈ രോഗമുണ്ട് എന്നുള്ളത് കേട്ടാൽ ആ നാട്ടിലേക്ക് നിങ്ങൾ പോകരുത്. എന്നാൽ നിങ്ങൾ ഏതൊരു നാട്ടിലാണുള്ളത്, ആ നാട്ടിൽ ഈ രോഗമുണ്ടായാൽ ആ നാട്ടിൽ നിങ്ങൾ പേടിച്ചു അവിടെ ആ നാട്ടിൽ നിന്ന് പേടിച്ചിട്ട് പോകുകയും ചെയ്യരുത്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞതോടുകൂടിയിട്ട് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഫഹമിദല്ലാ, ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിച്ചു, സുമ്മൻ സറഫ, പിന്നെ അദ്ദേഹം തിരിച്ചുപോയി എന്നുള്ളതാണ്. ഷാമിലേക്ക് പോകാതെ തിരിച്ചുപോയി. ഇത് വലിയൊരു ഖിലാഫാകേണ്ടതായിരുന്നു, വലിയൊരു ഭിന്നിപ്പ് അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ വഅഇതസിമു ബിഹബലില്ലാഹി ജമീഅ, ആ ഖുർആനും സുന്നത്തും അതവരെ മുറുകെ പിടിച്ചു. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ ഒരു കാര്യത്തിൽ ഭിന്നിച്ചാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക. അങ്ങനെ മടക്കിയാൽ അവിടെ ഐക്യണ്ടാകും. ഇവരെന്ത് ചെയ്തു? ഈ വിഷയത്തെ അതിലേക്ക് മടക്കി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഹദീസ്, ഇങ്ങനൊരു സ്ഥലത്ത് പ്ലേഗ് ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയ നിങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്യരുത്, അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിങ്ങൾ പേടിച്ചു അങ്ങോട്ട് ഉള്ള നാട്ടിൽ നിങ്ങൾ പുറത്തു പോവുകയും ചെയ്യരുത് എന്നുള്ള ഹദീസ് കേട്ടതോടുകൂടി തിരിച്ചുപോയി. ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. ഇതാണ് ഐക്യത്തിന്റെ മാർഗം, അവിടെ ഐക്യമുണ്ടാകും. ഇങ്ങനെ പ്രമാണങ്ങൾ അംഗീകരിക്കുമ്പോൾ ആദർശത്തിലാണ് ഐക്യം ഉണ്ടാകേണ്ടത്. ഖുർആന്റെയും സുന്നത്തിന്റെയും മൻഹജിന്റെയും അടിസ്ഥാനത്തിലാണ് ഐക്യമുണ്ടാകുന്നത്. ആ അൽ ജമാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ച സഹാബത്ത് സലഫുകൾ താബിഈങ്ങൾ തബഉ താബിഈങ്ങൾ അതിനുശേഷം വന്നിട്ടുള്ള അഹ്ലു സുന്നയുടെ ഉലമാക്കൾ അത് പറഞ്ഞത് അംഗീകരിച്ചാൽ അവൾ ഐക്യമുണ്ടാകും. അതല്ലാതെ നമ്മൾ ഐക്യമുണ്ടാക്കാൻ നടന്നാൽ ഐക്യമുണ്ടാവില്ല. അതിന് സംഘടന ഉണ്ടെങ്കിലും ശരി, സംഘടന അല്ലെങ്കിലും ശരി, അവിടെ ഐക്യമുണ്ടാക്കാൻ കഴിയില്ല. അവിടെ ഇനി അധികാരം പ്രയോഗിച്ചാലും ശരി, അധികാരം പ്രയോഗിച്ചിട്ടില്ലെങ്കിലും ശരി. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിൽ നടന്നത്. കേരളത്തിലെ രണ്ട് മുജാഹിദ് സംഘടനകൾ ഐക്യപ്പെട്ടു. എന്താണ്ടായത്? ഏച്ചുകൂട്ടിയാലും മഴിച്ചിരിക്കും എന്നുള്ളൊരു ചൊല്ലി ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. ഇപ്പൊ രണ്ടെണ്ണമായത് മൂന്നെണ്ണം നാലായിട്ട് ഭിന്നിക്കാൻ പോവുകയാണ്, പിളരാൻ പോവുകയാണ്. ആദ്യം രണ്ടെണ്ണമായിരുന്നു, ആ രണ്ടെണ്ണം കൂടി ചേർന്നപ്പോ ഏച്ചുട്ടിയാലും മഴിച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ അത് മൂന്നെണ്ണാകാൻ പോവുകയാണ്, നാലെണ്ണാകാൻ പോവുകയാണ്. അവിടെ അധികാരം പ്രയോഗിച്ചു നോക്കി, ഐക്യമുണ്ടാകുന്നില്ല. ലെറ്റർ പാഡും സീലും ഉപയോഗിച്ച് നോക്കി, നേതാക്കന്മാർ പേടിപ്പിച്ചു നോക്കി, സംഘടനാപരമായിട്ടുള്ള അധികാരം പ്രയോഗിച്ചു നോക്കി, എന്നിട്ടും ആ രണ്ട് വിഭാഗം മുജാഹിദുകൾക്കിടയിൽ ഐക്യമുണ്ടായില്ല. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഇതാണ് ഹദീസ് പറഞ്ഞത്. ഐക്യമുണ്ടാകണോ? ആ മനഹജിലേക്ക് തിരിച്ചു പോകണം. അതല്ലെങ്കിൽ ഒരിക്കലും ഐക്യമുണ്ടാവില്ല. അങ്ങനെ ഐക്യമുണ്ടാക്കാനുള്ള കൽപ്പനയില്ല. നേരത്തെ പറഞ്ഞല്ലോ ശത്രുക്കളൊക്കെ മുസ്ലിങ്ങൾക്ക് നേരെയാണ്. അതുകൊണ്ടൊന്ന് കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും അങ്ങോട്ട് ഒരുമിച്ചാൽ, എല്ലാവരും ഷിർക്ക് ചെയ്യുന്നവരും ബിദഅത്ത് ചെയ്യുന്നവരും അതല്ലാത്ത ആളുകൾ എല്ലാവരും പറഞ്ഞിട്ട് ഒരുമിച്ചാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നുള്ളത് ആരാ പറഞ്ഞത്? ഇസ്ലാമിന്റെ ചരിത്രം അതിനെതിരാണ്. എണ്ണത്തിൽ കുറവുണ്ടായിട്ട് ശത്രുക്കൾക്ക് നേരെ വിജയം നേടിയിട്ടുണ്ട്, ആളുകൾ കുറെ ഉണ്ടായിട്ടും യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ദർസിൽ പറയുന്നുണ്ട്. മനസ്സുകൊണ്ടുള്ള ഐക്യമുണ്ടായിട്ടില്ലെങ്കിൽ, ഇജ്തിമാഅും വഹദത്തും ഇല്ലെങ്കിൽ അവരെ ഭിന്നിക്കുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ആദർശത്തിൽ പറയുന്നുണ്ട്. മനസ്സുകള് ഹഖില് ആദർശത്തിൽ ഐക്യപ്പെടണം എങ്കിൽ അവിടെ ഐക്യമുണ്ടാവും. അള്ളാഹു അവിടെ ഐക്യമുണ്ടാക്കും. ഇങ്ങനെ ഈ ഒരു അഭിപ്രായ വ്യത്യാസം. പിന്നെ മുഹാജിരികൾ പറഞ്ഞോ, ഞങ്ങൾ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് മുഹാജിരികൾ ആരെങ്കിലും പറഞ്ഞോ? നേരത്തെ പറഞ്ഞല്ലോ, ചില ആൾക്കാർ പറഞ്ഞല്ലോ എന്തായാലും ഷാമിലേക്ക് പോകണമെന്ന് പറഞ്ഞല്ലോ. ഈ ഹദീസ് കേട്ടതിന് ശേഷം പിന്നെ അങ്ങനെ ഇഖ്തിലാഫ് അവിടെ ഉണ്ടായോ? മുഹാജിരികളിൽപ്പെട്ട ആളുകൾ പറഞ്ഞല്ല ഞങ്ങളിത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ അൻസ്വാറുകളിൽപ്പെട്ട ആളുകൾ പറഞ്ഞല്ലോ നമുക്ക് എന്തായാലും പുറപ്പെട്ടല്ലോ ഷാമിലേക്ക് തന്നെ പോകാന്ന് പറഞ്ഞല്ലോ? അവരെ അഭിപ്രായത്തിൽ ഉറച്ചൊന്നോ അല്ല. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. ആ വിഷയത്തെ അവർ ഖുർആനിലേക്ക് മടക്കി, ഹദീസിലേക്ക് മടക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കിട്ടി, അതോടുകൂടി അഭിപ്രായ വ്യത്യാസം തീർന്നു. ഇത് ഏത് വിഷയത്തിലും ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകും, ഇതില്ലെങ്കിലോ അവിടെ ഭിന്നിക്കും. അതാണ് വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു, വഫാത്തായി. കുറച്ചാൾക്കാർ പറഞ്ഞു ഇല്ല മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അടുത്ത ഭിന്നിപ്പ്, വേറൊരു ഭിന്നിപ്പ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ നിന്ന് അതേപോലെ തന്നെ ചരിത്രത്തിൽ നിന്ന് ആ സംഭവം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അവര് പറഞ്ഞു മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിലാണ്. ഫജഅലു യഖൂലൂന, അവർ പറയാൻ തുടങ്ങി, ലം യമുത്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദ ഹദീസിൽ വന്നതാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. ഇന്നമാ ഹുവ ബഅദു മാ കാന യഖുദുഹു ഇൻദൽ വഹി. വഹീന്റെ സന്ദർഭത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ, അതേപോലെ ചിലത് സംഭവിച്ചതാണ്. ചിലപ്പോൾ ബോധം പോകാറുണ്ട്, വിയർപ്പ് വരാറുണ്ട് വഹി സ്വീകരിക്കുമ്പോ, അങ്ങനെ ചിലതെന്തോ സംഭവിച്ചതാണ്. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വാക്കാണ് ഞാൻ ഹദീസിന്റെ അടുത്ത് ഉദ്ധരിച്ചത്. ഇത് പറഞ്ഞ ആളായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഇല്ല, മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. ഉമർ അള്ളാഹുവിന്റെ വാക്കാ, എല്ലാ ചരിത്രത്തിലും വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ മാത്രമല്ല, ബുഖാരിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഉമറുള്ളാഹ് പറഞ്ഞു ഇല്ല, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രല്ല, ഉമറുള്ളാഹിന്റെ വാചകണ്ടല്ലോ, മാ മാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല ഇബ്അസന്നഹുല്ലാ ഫലയഖ്തഅന ഐദി റിജാലിൻ വഅർജുലഹും. ഇങ്ങനെ റസൂൽ മരിച്ചു എന്ന് പറയുന്നവരുടെ കൈക്കാലുകൾ ഛേദിക്കും. അള്ളാഹു വീണ്ടും പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് റസൂലുള്ള എന്ത് ചെയ്യും? റസൂലുള്ള മരിച്ചു എന്ന് പറയുന്നവരുടെ കൈക്കാലുകൾ ഈ റസൂൽ തന്നെ ഛേദിക്കും. റസൂല് മരിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞു, ആളുകൾ പറഞ്ഞു ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം. ഇത് ബുഖാരിന്റെ ദീന ഞാൻ വായിച്ചത്. ഏത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കും, റസൂലുള്ള മരിച്ചു എന്ന് പറയുന്നവരുടെ കൈക്കാലുകൾ റസൂലുള്ള ഛേദിക്കും. ഇത് ബുഖാരിന്റെ റിവായത്തിൽ വന്നിട്ടുള്ളതാ. ഇങ്ങനെ ആളുകളാകെ പരിഭ്രാന്തരായി എന്നുള്ളതാണ് പിന്നെ ഇസ്ലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അത് കാണാം. ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി, ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എടുത്തുദ്ധരിച്ച ഒന്ന് രണ്ട് വാചകങ്ങൾ, ഫലമ്മ തൂഫിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സന്ദർഭത്തിൽ, ഇത് തറബൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങളാകെ പരിഭ്രാന്തനായി, അവര് ആശയക്കുഴപ്പത്തിലായി മുസ്ലിങ്ങൾ. വമിൻഹും മൻ ദുഹിശ ഫഖൂലിത വമിൻഹും മൻ ഖാദ ഫലം യതിഖുൽ ഖിയാമ വമിൻഹും മൻ ഇഅ്തഖല ഹുബിസ ലിസാന ഫലം യതിഖുൽ കലാമ വമിൻഹും മൻ അൻകറ മൗതഹു ബിൽ കുല്ലിയ. ചില ആളുകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ള മരിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോ ചില ആൾക്കാർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ചില ആളുകൾക്ക് ഇരുന്നൊടുത്തുനിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വമിൻഹും മൻ അൻകറ മൗതഹു ബിൽ കുല്ലിയ, അള്ളാഹുവിന്റെ റസൂൽ മരിച്ചു എന്നുള്ളതിനെ നിഷേധിക്കുന്നവർ വരെ അവരുടെ കൂട്ടത്തിലുണ്ടായി. അങ്ങനെ മുസ്ലിങ്ങൾ പരിഭ്രാന്തരായി, മുസ്ലിങ്ങൾ ആശയക്കുഴപ്പത്തിലായി. ഇങ്ങനൊരു ഇഖ്തിലാഫ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നു, അദ്ദേഹം തിരിച്ചു വന്നു, ഉമർ റളിയല്ലാഹുവിനോട് ഇരിക്കാൻ പറഞ്ഞു, ഉമർ റളിയല്ലാഹു ഇരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ടൊരു പ്രസംഗം നടത്തി. അലാമൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, വമൻ കാന യഅബ്ദുല്ലാഹ ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരാണോ മുഹമ്മദിനെ ആരാധിക്കുന്നത്, ആ മുഹമ്മദ് ഇതാ മരിച്ചിരിക്കുന്നു. അള്ളാഹു ഇതാ ആരാണോ അള്ളാഹുവിനെ ആരാധിക്കുന്നത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. സൂറത്തു സുമറിലെ 30-ാമത്തെ ആയത്ത് എടുത്തുദ്ധരിച്ചു, ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ, തീർച്ചയായും നീ മരിക്കും, അവരും മരിക്കുന്നവരാണ്. സുമറിലെ 30-ാമത്തെ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എടുത്ത് ഉദ്ധരിക്കാണ്. ഉമർ റളിയല്ലാഹുവിനും ഈ മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകൾക്കും ഖണ്ഡനമായിക്കൊണ്ട്. അതേപോലെ തന്നെ ആലു ഇംറാനിലെ 144-ാമത്തെ ആയത്ത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുലു അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബിക്കും എന്ന് പറയുന്ന ആയത്ത്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂൽ മാത്രമാണ്, മുഹമ്മദ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്ന ആലു ഇംറാനിലെ 144-ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ അടുത്ത് ഉദ്ധരിച്ചതോടുകൂടി അവർക്ക് മനസ്സിലായി എന്ത്? റസൂലുള്ളാഹി മരണപ്പെട്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു പറയുന്നത് ചരിത്രത്തിൽ കാണാം, എന്റെ കൈക്കാലുകൾ കുഴഞ്ഞുപോയി, എന്റെ ശരീരം തളർന്നുപോയി, ഈ ആയത്ത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി, ഒടുവിൽ എനിക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ റസൂല് മരിച്ചിരിക്കുന്നു. ആ അഭിപ്രായ വ്യത്യാസം, ആ ഒരു ഖിലാഫ് ഈ ആയത്തോതിയോടുകൂടി അവിടെ തോന്നും, അവിടെ ഐക്യുണ്ടായി, അവിടെ വഹദത്തുണ്ടായി, അവിടെ ഇജ്തിമാഉണ്ടായി. സുദീർഘമായിട്ടുള്ള ഒരു സംഭവമാണ് അത് ചരിത്രത്തിൽ വന്നിട്ടുള്ളത്. വളരെ വിശദമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ത്വാഗൂനിന്റെ കാര്യത്തിൽ ഇഖ്തിലാഫ് ഉണ്ടായപ്പോ എന്ത് ചെയ്തു? സുന്നത്തിലേക്ക് മടക്കി. അവിടെ അഭിപ്രായമായി, അവിടെ ഐക്യുണ്ടായി, പിന്നെ അവിടെ അഭിപ്രായ വ്യത്യാസമല്ല. ഇതേപോലെ തന്നെ ഇങ്ങനൊരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല, ആയത്തിന്റെ ഓതി കൊടുത്തു, ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ, നീ മരിക്കും അവരും മരിക്കും. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റസൂൽ, മുഹമ്മദ് റസൂൽ മാത്രമാണ്, മുഹമ്മദിന്റെ മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവർ മരിച്ചിട്ടുണ്ട്. നീ മുഹമ്മദ് മരിച്ചാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകുകയാണോ അതിനെന്ന് ഈ രണ്ട് ആയത്തിൽ കേട്ടതോടുകൂടി അവർക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ട് ചരിത്രത്തിൽ കാണാം, അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ഈ ആയത്ത് ആദ്യമായിട്ട്, ഈ ആയത്ത് അപ്പം ഇറങ്ങുകയാണോ എന്നുള്ളത് അവർക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ്. ആ ഖിലാഫ് തുറന്നു, ആ പ്രാക്ടീസ് തുറന്നു. ഇതാണ് ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അവിടെ ആ മൻഹജ് അംഗീകരിച്ചാൽ, ആ പ്രമാണങ്ങളിലേക്ക് മടങ്ങിയാൽ, ആ അൽ ജമാഅത്ത് ഏതൊന്നിൽ നിലകൊണ്ടോ ആ ജമാഅത്തിലേക്ക് തിരിച്ചു പോയാൽ അവിടെ ഐക്യണ്ടാവും. ഇല്ലെങ്കിലോ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവിടെ ഭിന്നിപ്പുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ മറമാടണം? ആകെ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇത് എല്ലാ ചരിത്രത്തിലും കാണാം. ഒന്ന് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ പ്രശ്നം കഴിഞ്ഞു. അത് ഈ രണ്ട് ആയത്ത് കേട്ടതോടുകൂടി അവർക്കത് ബോധ്യപ്പെട്ടു, മരിച്ചു. ഇനി എവിടെ മറമാടണം? ഇബ്നു ഹിഷാം, ബിദായാവന്നിഹായ, തബരിന്റെ ചരിത്രം, എല്ലാ ചരിത്രത്തിലെയും സംഭവങ്ങൾ കാണാം. അതിലവർ ഭിന്നിച്ചു, മുസ്ലിങ്ങൾ ഭിന്നിച്ചു. ഞാൻ ചില വാചകങ്ങൾ മാത്രം വായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ മറമാടണം എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ ഭിന്നിച്ചു. ഇബ്നു ഹിഷാമിൽ നിന്നാണ് വായിക്കുന്നത്. ഫഖാല ഖായിലും, ചില ആളുകൾ പറഞ്ഞു, നദ്ഫനുഹു ഫീ മസ്ജിദിഹി, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ അദ്ദേഹത്തെ മറമാടാം. ഫഖാല ഖായിലും വേറൊരാൾ പറഞ്ഞു, ബല്ലദ്ഫനുഹു മഅ അസ്ഹാബിഹി, അദ്ദേഹത്തിന്റെ സഹാബികളോടുകൂടെ നമുക്ക് റസൂലുള്ളാഹിനെ മറമാടാം. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ. കുറച്ച് ആൾക്കാർ പറഞ്ഞു പള്ളി തന്നെ ആയിക്കോട്ടെ, വേറെ ചില ആൾക്കാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ സഹാബത്തിന്റെ കൂടെ ആയിക്കോട്ടെ. ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മാ ഖുബില നബിയ്യുൻ ഇല്ലാ ദുഫിന ഹൈസു യുഖ്ബൽ. ഒരു നബിയെയും മറമാടിയിട്ടില്ല, ഒരു നബിയും മറമാടപ്പെട്ടിട്ടില്ല. എവിടെ വെച്ചിട്ടാണോ ആ നബി വഫാത്തായിട്ടുള്ളത് അവിടെ അല്ലാതെ ഒരു നബിയും മറമാടപ്പെട്ടിട്ടില്ല. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിയിൽ 56-49 ഹദീസായിട്ട് ഇത് എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്. വേറെ റിപ്പോർട്ടിൽ കാണാം, മാ ഖബലല്ലാഹു നബിയൻ ഇല്ലാ ഫിൽ മൗളിഇൽ ലദി യുഹിബ്ബു അൻ യുദ്ഫന ഫീ. ഒരു നബിയെയും അല്ലാഹു ആ നബിയുടെ ആത്മാവ് പിടികൂടിയിട്ടില്ല. ആ നബിയുടെ ആത്മാവ് പിടികൂടിയിട്ടില്ല, ആ നബിയെ എവിടെ മറമാടാൻ ആഗ്രഹിച്ചു അവിടെ വെച്ചിട്ടല്ലാതെ ആ നബിയുടെ ആത്മാവ് പിടികൂടിയിട്ടില്ല. അങ്ങനെ കുറെ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ള അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസവും തീർന്നു. ഇത് ചില ഉദാഹരണങ്ങളാണ്. അങ്ങനെ അവര് അവിടെ തന്നെ ആ റസൂലുള്ളാന്റെ വീട്ടിൽ തന്നെ. പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു അവർ ശരിയായില്ല, ഞങ്ങളത് അംഗീകരിക്കൂല. അവരാണ്ടത് പറഞ്ഞില്ല, ഇത് മുസ്ലിങ്ങൾ അംഗീകരിച്ചാൽ മതി. ഇനിത് അംഗീകരിച്ചിട്ടില്ലെങ്കിലോ അവിടെ ഭിന്നിപ്പുണ്ടാകും. ഇതാണ് അഹ്ലു കിതാബുകാർക്ക് സംഭവിച്ചത്. അവരെ പോലെ ആകരുത് എന്നുള്ളത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അവരങ്ങനെയാണ് ഭിന്നിച്ചത്. തെളിവ് വന്നു കിട്ടിയിട്ട് അവർ ഭിന്നിച്ചു. അപ്പൊ ഇതിനാണ് വഹദത്തും ഇജ്തിമാവും ഉണ്ടാകേണ്ടത്. ഈ ഹഖല് ഈ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. ഇങ്ങനെ വേറെയും ഉദാഹരണങ്ങൾ, ഹദീസ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളിങ്ങനെ എടുത്തു ഉദ്ധരിക്കുകയാണെങ്കിൽ കുറെ കിട്ടും. ഹദീസ് എന്നും ചരിത്രത്തിൽ വായിച്ചതൊക്കെ ഹദീസ് എന്നും ചരിത്രത്തിൽ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ആ വിഷയങ്ങളൊക്കെ അവർ പ്രമാണങ്ങളിലേക്ക് മടക്കി, ആ മൻഹജിലേക്ക് മടക്കിയപ്പോ ആ ഭിന്നിപ്പോടെ തീരുകയാണ്. എന്നാൽ അതിനു പകരം സ്വന്തമായ റയ്യും അഖലും കൊണ്ടുവന്നപ്പോ, സ്വന്തമായ തീരുമാനങ്ങൾ എടുത്തപ്പോ, അവിടെ ഹിസ്ബിയത്ത് കടന്നു വന്നപ്പോ ഓരോന്നിങ്ങനെ ഭിന്നിച്ച് ഭിന്നിച്ച് അല്ലെ. ഓരോ ദിവസം ഓരോ പാർട്ടികൾ വളരുന്തോറും പിളരുന്നു എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ മതസംഘടനകൾ ഓരോ ദിവസവും പിളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിന്റെയും പിന്നിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഇതായിരിക്കും. അത് ആ സംഘടനന്റെ തീരുമാനം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ അംഗീകരിക്കേണ്ടത് പ്രമാണങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളത് അംഗീകരിക്കുക, മൻഹജ് എന്താന്നുള്ളത് നോക്കുക, സലഫി ഉലമാക്കൾ എന്താ പറഞ്ഞതെന്നുള്ളത് നോക്കുക. അത് ആധുനിക വിഷയത്തിലാണെങ്കിലും അല്ലെങ്കിലും ആ നിലപാടിൽ നമ്മൾ നിന്നാൽ അവിടെ ഐക്യണ്ടാവും. അങ്ങനെ നിൽക്കണം, അങ്ങനെ അത് മുറുകെ പിടിക്കണം എന്നുള്ളതാണ് ഖുർആനെന്നും ഹദീസെന്നും നമുക്ക് കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മൻ യഅഷ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഒരുപാട് ഇഖ്തിലാഫുകൾ കാണും, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്നിട്ട് അതൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഐക്യപ്പെടണം എന്നാണ് പറഞ്ഞത്. ശിർക്ക് ചെയ്യുന്നവരും ശിർക്ക് ചെയ്യാത്തവരും, വിദേഹത്ത് ചെയ്യുന്നവരും അല്ലാത്തവരും, സ്വീകരണം നിഷേധിക്കുന്നവരും അല്ലാത്തവരും ഇങ്ങനെ എല്ലാവരും പാടെ കൂടിയിട്ട് എല്ലാ മുസ്ലിങ്ങളും കൂടിയിട്ട് ഐക്യപ്പെടണം എന്നാണ് പറഞ്ഞത്? അതല്ല പറഞ്ഞത്. ഇങ്ങനെ മുസ്ലിങ്ങൾ ഭിന്നിക്കുമ്പോൾ അതിൽ വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ ഐക്യപ്പെട്ടിട്ടില്ല. വേറെ ഒരുപാട് ചരിത്രം നമുക്ക് പറയുന്നുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞു, എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ അല്ലു അലൈഹാ ബിന്നവാജ് തന്നെയാണ് ആയത്തിൽ പറഞ്ഞത്. ആ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. അതേപോലെ തന്നെ സച്ചരിതരായ സന്മാർഗചാരികളായ എന്റെ ഖുലഫാക്കളുടെ ശരീരം നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അത് മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, ഇതാണ് നേരത്തെ പറഞ്ഞത് വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. അപ്പൊ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാകുമ്പോ എല്ലാവരും പാടെ കൂടിയിട്ട് ഐക്യപ്പെടുക എന്നുള്ളതല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വീകരണം അംഗീകരിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, കണ്ണുകർ പൊട്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ അവിടെ നിൽക്കണം എന്നാ പറഞ്ഞത്. അതേപോലെ തന്നെ ഹദീസ് ഇഫ്തിറാഖിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഭിന്നിപ്പിനെ കുറിച്ച് പറയുന്ന ഹദീസ് ഇസ്ലാസ്ലം പറഞ്ഞല്ലോ, യഹൂദികള് 71, ക്രിസ്ത്യാനികള് 72, മുസ്ലിങ്ങള് 73. എന്നിട്ട് പറഞ്ഞു അങ്ങനെ 73 എല്ലാവരും പാടെ കൂടിയിട്ട് ഒരു ഐക്യം ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞു. നമ്മളാരും ഐക്യത്തിനെതിരല്ല, ഐക്യം വേണമെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാ. പക്ഷെ ആ ഒരുമിച്ച് നിൽക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാകണം? അത് ഖുർആൻ പറഞ്ഞുകൊടുത്താകണം, ഹദീസ് പറഞ്ഞുകൊടുത്താകണം. കാരണം ഈ ഹദീസിൽ പറഞ്ഞത് ഭിന്നിപ്പുണ്ടാകുമ്പോ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിടന്ന പറഞ്ഞതല്ല. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ മഹ്ദിയീൻ. ആ ഹദീസ് ഇഫ്തിറാഖിൽ ഉമ്മയിൽ പറഞ്ഞത് 73 73 ഒന്നിക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? മാ അന അലൈഹി വസ്ഹാബി, ഞാൻ എന്റെ സഹാബികളും ഏത് മാർഗത്തിൽ ജീവിച്ചോ ആ ആദർശം, ആ തരീഖ്, ആ സിറാത്ത്, ആ സബീൽ, ആ സബീലില് അതാര് മുറുകെ പിടിച്ചോ അവരാണ് സ്വർഗത്തിന്റെ ആൾക്കാർ എന്നാ പറഞ്ഞത്. അപ്പൊ ഈ വിഷയത്തിലുള്ള ഹദീസുകൾ ധാരാളമുണ്ട്. അപ്പൊ ഇതാണ് ചുരുക്കത്തിൽ ഈ വിഷയത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഖുർആൻ അംഗീകരിക്കുക, സുന്നത്ത് അംഗീകരിക്കുക. അത് നമുക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കല്ല, സലഫുകൾ വ്യാഖ്യാനിച്ചതുപോലെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങളാകട്ടെ, വലിയ വിഷയങ്ങളാകട്ടെ, ഏത് വിഷയങ്ങളാകട്ടെ, ലോകത്തുള്ള സലഫി ഉലമാക്കൾ പറഞ്ഞുകൊടുത്ത് നിൽക്കുക. അത് പറഞ്ഞുകൊടുത്ത് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അനൈക്യണ്ടാകും, ഭിന്നിക്കും. അത് സങ്കടം ഉണ്ടെങ്കിലും ഭിന്നിക്കും, സങ്കടം അല്ലെങ്കിലും ഭിന്നിക്കും. അതാണ് ഖുർആനും ഹദീസെന്നും നമുക്ക് മനസ്സിലാണ്. അപ്പോ ഈ മനഹജിൽ അടിയുറച്ചു നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിങ്ങളെ ഖുർആനിലും സുന്നത്തിലും ഒരുമിച്ച് നിർത്താൻ അതിനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നയുടെ ആദർശം മനസ്സിലാക്കി അതനുസരിച്ച് ആ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്.